بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة الجنة التي كنتم توعدون أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن والذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. بهمان വിശുദ്ധ മദീനവാസികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും.
അല്ലാഹു തആലയുടെ ഇൻസറിയുടെ സമാപനം ഇന്ന് കുറിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയുടെ മരണം ഖിയാമത്തിന്റെ അലാമത്തിൽ ദീനമായ അലാമത്താണെന്ന് നാം പറഞ്ഞതല്ല. അത് അബൂ ഹുദൈഫത്തിൽ യമാൻ റളിയല്ലാഹു തആലയുടെ ഹദീസ് മുഖേനയും മറ്റ് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് മുഖേനയും കുഫനുകളിൽ നിന്നിട്ട് ആദ്യമായി അതിന്റെ വാതിന് തുറക്കപ്പെടൽ ഉമർ ഖത്താബ് മരണപ്പെടലോടുകൂടി അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടലോടുകൂടിയാണെന്ന് നബിയ്യുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ സന്തോഷ വാർത്ത നൽകിയതല്ലായിരുന്നു, മറിച്ച് പേടിപ്പിച്ചറിയിച്ചതായിരുന്നു. നബിയ്യുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ കൊണ്ടാണ് കുഫനയുടെ വാതിന് തുറക്കപ്പെടുക എന്ന് ഖിയാമത്തിന്റെ അലാമത്തിനെ കുറിച്ച് ഒരു ദിവസം രാത്രി സുബഹ് നമസ്കാര അനന്തരം ആരംഭിച്ച പ്രസംഗം അസ്തമാനത്തോടടുത്ത സമയം വരേക്കും നീണ്ട പ്രസംഗം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹദീസിലെ മാൻ റളിയല്ലാഹു തആല പറയുകയാണ്. ഖിയാമത്തു നാൾ വരെ വരാൻ പോകുന്ന ചെറും ഭയവുമായ പല കാര്യങ്ങളെ നബിയ്യുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ വിവരിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ചെറു കഥയിലുണ്ടായിരുന്നു, നന്മകളെ കൂട്ടി ചെയ്യാറുണ്ടായിരുന്നു, കുറിച്ച് വെക്കാറുണ്ടായിരുന്നു. അതേ സമയത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നത് എന്താണ് തിന്മകൾ എന്ന കാര്യമാണ്. തിന്മകൾ റസൂൽ എന്ത് പറയുന്നു അതിനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. കാരണം അതിൽ നിന്നിട്ട് ഞാനിൽ എന്റെ സമുദായവും രക്ഷപ്രാപിക്കാൻ തന്നെ എന്താണ് ചെറു എന്താണ് അപകടം എന്ന് മുസ്ലിം ലോകം പഠിക്കുക എന്നത് മുസ്ലിം ലോകത്തിന്റെ ചുമതലയാണെന്നാണ് ബഹുമാനപ്പെട്ട അള്ളാഹു തആലാ മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സാധാരണ പറയാറുണ്ട് കമ്മ്യൂണിസമെന്നോ സോഷ്യലിസമെന്നോ സെക്കുലറിസമെന്നോ അല്ലെങ്കിൽ ഓറിയന്റലിസമെന്നോ ീതങ്ങളെ നാം കേൾക്കുന്ന സമയത്ത് അതെല്ലാം അനിസ്ലാമികമാണ്, അനിസ്ലാമിക സിദ്ധാന്തങ്ങളാണ്, അത് നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ആദ്യാനീകൻ എന്തായിരിക്കട്ടെ, ഭായുകൻ എന്തായിരിക്കട്ടെ, ആ യുഗത്തിന്റെ ഉടമകൾ അതിലൂടെ ജീവിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നാം അത് പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന തത്വം നമ്മുടെ പങ്കെടുത്തുകളിലോ നമ്മുടെ കോളേജുകളിലോ ഉണ്ടാവാൻ പാടുള്ളതോ അല്ല. നമുക്ക് എല്ലാം പഠിക്കണം, പ്രത്യേകിച്ച് ശത്രുക്കളെയാണ് ആദ്യം പഠിക്കേണ്ടത്. ശത്രുക്കളെക്കുറിച്ചും അവരുടെ ചിന്താഗതികളെക്കുറിച്ചും അവരുടെ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പ്ലാനിടുന്ന പരിപാടിയുടേതായ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെക്കുറിച്ചും നാമും നമ്മുടെ സമുദായവും നമ്മുടെ അധ്യാലയങ്ങളിലും വിദ്യാഭ്യാസം പഠിക്കുന്നതായ ആലയങ്ങളിലും നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമുദായത്തിലുള്ളതായ സ്ത്രീയും യുവാക്കൾ പെട്ടെന്ന് പെട്ടെന്ന് നിരീശ്വരവാദിയായി മാറുന്നു, പെട്ടെന്ന് പെട്ടെന്ന് നിർമ്മലവാദിയായി മാറുന്നു, പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആ പാപ്പാപ്പന്മാരെ കരളുകൊടുത്ത കഴുത്തു കൊടുത്തതായി വിശുദ്ധ പ്രസ്ഥാനത്തിനോട് വിട വാങ്ങാൻ അവർ തിരിയുന്നു. അവരതിനെ കൂട്ടാക്കുന്നില്ല. എന്ത് കാരണമെന്ന് ചോദിച്ചാൽ എന്താണ് ശത്രുക്കൾ, ആരാണ് ശത്രുക്കൾ, ആരാണ് മിത്രങ്ങൾ എന്നത് അവർക്ക് ചെറുപ്പത്തിലെ നാം അവർന്നു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല, മനസ്സിലാക്കി കൊടുത്തില്ല നമ്മുടെ പള്ളിഗ്രസുകളിലും നമ്മുടെ കോളേജുകളിലും എന്നതാണ് അതിനുള്ള അപകടം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജീവിതത്തിലെ മാനവ്യമുള്ള ആൾക്കാർ അത് പറയുന്നു. ഒരു ദിവസം നീണ്ട പ്രസംഗം നടത്തി കൂട്ട ആ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം സഹാബാക്കൾ കേൾപ്പിക്കുമ്പോൾ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് റസൂൽ പറഞ്ഞ കാര്യങ്ങളിൽ സറായ കാര്യങ്ങളെ തന്നെ പഠിക്കാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ള നബിമാരെ കുറിച്ച് പറഞ്ഞതും ഞാൻ ഇവിടെ ചർച്ച ചെയ്തതും രാമത്തിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഇനി നൽകിയതും അതിൽപ്പെട്ടതായിരുന്നു. അത്തരം സർവായകാതത്തെയെല്ലാം ബഹുമാനപ്പെട്ടവരുമാണ് അനുയായിരുന്നു ബൈഹാർത്താക്കിയുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നിരത്തി വെച്ചിരുന്നത്. എന്നാൽ നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസംഗം ശ്രദ്ധിച്ചതായ ഹൃദയശത്രിയന്മാരെ പോലെയുള്ളതായ മഹാത്മാക്കൾ ഉമറുകൾ ഭർത്താവ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തോടു കൂടിയാണ് ഈ ഫിത്നന്റെ വാതിലിൽ തുറക്കപ്പെടുക എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ച് അല്പം തരുന്നു അറിയില്ല ഏറ്റവും കൂടിയാണ് ഒരു മണിക്കൂറാണ് ഈ സമയത്ത് എന്നാലും ദുരോഗമെന്താണ് എനിക്ക് പ്രതിഫലമില്ല. ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബീദ ഇവിടെ ഉണ്ടാവുക എന്നത് തഹ്ദീദായിരുന്നു. ആലമെന്ന് ലോകത്തിന്റെ അപകടമായിരുന്നു. ലോകത്തിന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും യുദ്ധങ്ങൾക്കും അപകടമായിരുന്നു. കാരണം അന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അറിയപ്പെട്ടിരുന്ന റോമൻ ക്രിസ്ത്യൻ ചക്രവർത്തിമാരെ കുടികിട ഉറപ്പിച്ച് അവരെ നിലംബലിപ്പിച്ച ആ ശക്തിയായതുകൊണ്ട് തന്നെ മറ്റു ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും ഭയമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമറുബ്നു ഖത്താബ് നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ അവർ പോവുക അവരെ കൊല്ലപ്പെടുക എന്നത് മുസ്ലിം ലോകത്തിനും മനുഷ്യരാശിക്കും അപകടമായിരുന്നു. അതാണ് അപകടത്തിന്റെ വാതില് അവരിലൂടെ പുറത്തപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാണിജ്യ നൽകുവാനും മുന്നറിയിപ്പ് നൽകുവാനും കാരണം. പക്ഷേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് എന്തുകൊണ്ടാണ് ലോകം ഭയപ്പെടാറുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ലോകം സ്നേഹിച്ചിരുന്ന ലോകം ഭയപ്പെട്ടിരുന്ന ലോകം? കാരണം അവരെ പോലെ തെളിച്ചിട്ട് ലോകം കാണാപ്പെടുക തന്നെയാണ്. എത്രത്തോളം പഴയ അറബി നിലയിലായിട്ടുണ്ട് നിങ്ങളെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ജനിക്കാൻ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ദിവസം സാധിച്ചിട്ടേ ഇല്ല എന്ന് പറയാറുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഉമറിനെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ഒരു സ്ത്രീകളതിനു ശേഷം ജനിച്ചിട്ട് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? അവരുടെ ജീവിതാണെങ്കിൽ ജീവിത, നേതൃത്വമാണെങ്കിൽ നേതൃത്വം, രീതിയാണെങ്കിൽ രീതി, നന്മയുടെ ഇനത്തിൽ എന്തെല്ലാം നന്മ ലോകത്തിന് മുമ്പിൽ ലോകത്തിന് നേതാക്കൾക്ക് പ്രജകൾക്ക് പറയാനുണ്ടോ? അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോകം കണ്ടു, ലോകം പഠിച്ചു, ലോകം അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊള്ളിച്ചുണ്ട്. ശത്രുക്കൾ മിത്രങ്ങൾ വിശ്വാസം കൂടാതെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ്. കഴിഞ്ഞ ക്ലാസിലൂടെ അഥവാ ഉമറുബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെക്കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്ത ക്ലാസിലൂടെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും പ്രശസ്തി നേടാൻ സാധിച്ചിരുന്നത് അവർ ജാഹിദായി ജീവിച്ചു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരെ കീഴടക്കാൻ അദ്ദേഹത്തിന് ജീവിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന ആ കഴിവ് കിട്ടാനുള്ള പ്രധാന മാർഗമായി അദ്ദേഹത്തിന് തിരിച്ചുക എന്നത് അദ്ദേഹം ജാഹിദായിരുന്നു എന്നതാണ്. ജാഹിദ് എന്ന് വെച്ചാൽ എന്താണ്? നാം പറയുന്നതായ കൃത്രിമ സൂഫിസമല്ല. സൂഫിസം എന്ന പേരുകളിൽ ഇസ്ലാമിലില്ല എന്ന് നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമികളും ജുഹിദാണ്. ഇസ്ലാമിൽ ഒരാൾ അള്ളാഹുമായുള്ളതായ ബന്ധത്തെ ക്ലിയറാക്കി കഴിഞ്ഞാൽ ലോകത്തിനോടുള്ളതായ ആ ശുഭജീവിതത്തെ ആഡംബര ജീവിതത്തെ ഒഴിവാക്കിയും കൊണ്ടിട്ട് അങ്ങനെ ജീവിക്കാനുള്ള കൈക്കും കഴിവുമുള്ളതായ ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ച് ഞാൻ പറയാറുള്ളത് ജാഹിദ് എന്നാണ്, സത്തി എന്നാണ്, ഉറിയത്ത് എന്നാണ്, ക്രിസ്തുമജ്ഞാനി എന്നാണ്, എന്നല്ലാതെ സൂഫി എന്ന് പറയാറില്ല. ആ സൂഫി എന്ന് പറയുന്ന പേര് ആ പേര് തന്നെ ഉടലെടുത്തത് 4ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 4ാം നൂറ്റാണ്ടിന് ശേഷം ആ പേര് ഉടലെടുത്തപ്പോൾ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ എന്നല്ലായിരുന്നു. എന്തുകൊണ്ട്? അറബി ഭാഷ സഹായം നൽകുന്നില്ല. സൂഫിസം എന്ന് പറയുന്നതിന് സഫ എന്ന വാക്കിൽ നിന്ന് ഉടലെടുത്തതല്ല, അതിന്റെ ഇസ്തിഖാഫ് സഫ എന്നതല്ല. സഫ എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് എന്നാണ്. ക്ലിയറിംഗ് എന്ന ഏഴ് നിന്നിട്ട് ഉടലെടുത്തതല്ല സൂഫിയത്ത് എന്ന് പറയുന്നത്. മറിച്ച് സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ സൂഫ് എന്ന് പറഞ്ഞാൽ രോമം കൊണ്ടുണ്ടാക്കുന്നതായ വസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. രോമവസ്ത്രം ധരിച്ചിട്ട് പറയത്തിൽ കയറിയിട്ട് റഹ്ബാനികളായിട്ട് സന്യാസികളായിട്ട് ജീവിക്കുക എന്ന ഏടാണ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളടക്കത്തോടല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പേര് വെക്കപ്പെട്ടവരോടല്ല ദേശമുള്ളത്, കോപ്പമുള്ളത്. ചിലപ്പോൾ സൂഫി എന്ന് പേരുള്ള വ്യക്തി നല്ലവരായേക്കാൻ സാധ്യതയുണ്ട്. നാം സംസാരിക്കുന്നത് ഈ വേദിനെ കുറിച്ചാണ്. ആ വേദ ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള ക്ലിയറായ വേദ് എന്നതാണ്. ഇസ്ലാമിൽ അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാത്ത വ്യക്തിക്ക് എന്താണ് പേര് വെക്കുക? അദ്ദേഹം ഈ ഇഹലോകത്തിൽ വളരെ നല്ല സുന്ദരമായ ജീവിതം ജീവിക്കാനുള്ള, വളരെ നല്ല ആഡംബര ജീവിതം ജീവിക്കാനുള്ളതായ സാമ്പത്തിക ശേഷി കൽപ്പുള്ള, അല്ലെങ്കിൽ നേതാവായ പ്രസിഡന്റായ നല്ല സാമ്പത്തിക ശേഷിയുള്ളതായ ഒരു മനുഷ്യൻ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല ഭയന്നുകൊണ്ട് ഇസ്റാഫ് ഒഴിവാക്കി, അനാചാരം ഒഴിവാക്കി, അനാവശ്യം ഒഴിവാക്കി നിജമായ മാർഗം ജീവിതത്തിൽ കൈകൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇസ്ലാമിൽ ജാഹിദി എന്നായിരുന്നു. അങ്ങനെ ജാഹിദി നിങ്ങളുടെ നേതാവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ആദ്യം കണ്ടത് നമ്മുടെ ഈ സമുദായത്തിൽ നമ്മുടെ അനുസരിച്ച് നേതാവായ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ ജാഹിദി നിങ്ങളുടെ നേതാവാണ്. ജാഹിദായിട്ട് ജീവിക്കൂ എന്ന് ലോകത്തോട് കൽപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്, അവർ തന്നെയാണ്. അതേ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലാണ് വരുന്നതുകൊണ്ട് അവർ നിന്നത്തെ മാതൃക ഏറ്റുകൊണ്ടായിരുന്നു. ഉമർ മുഖത്താബ് റളിയല്ലാഹു തആല ജാഹിദായിരുന്നത്. അവരോട് പലപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അവരുടെ സ്വന്തം മകൾ ബഹുമാനപ്പെട്ട ഹത്താ റളിയല്ലാഹു തആല നമ്മുടെ മാതാവായ ഹത്ത അഥവാ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമർ മുഖത്താബിന്റെ മകൾ ചോദിക്കാറുണ്ടായിരുന്നു, പാപ്പാ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ. ഈ തൊലി കുളിക്കാൻ രൂപത്തിൽ തൊലി കുളിച്ചിട്ട് വളരെ ക്ലിയറായതാണ് ഗോതമ്പത്തിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് കേട്ടിരിക്കും. ആ തുടർന്ന് തന്നെ അതിനുശേഷം അവരുടെ മകൻ അബ്ദുല്ലാഹി ഇതേ വാക്ക് പറഞ്ഞു. വീട്ടിലുള്ളതായ അവരുടെ കുടുംബ മെമ്പർമാരെല്ലാം ഒരേ വാക്ക് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ? ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടിരിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെ അവരെല്ലാവരും ഒരേ മറുപടി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമറിന്റെ ഭർത്താവ് റളിയല്ലാഹു തആല അന്ന് പറയുകയാണ്, ഞാൻ എന്റെ നേതാവായ ഞാൻ ആരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്? ആ നേതാവായ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂട്ടുകാരനായ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അവരുടെ ഭക്ഷണ മാർഗത്തിൽ ഏത് രൂപമാണ് കൈകൊണ്ടിട്ടുള്ളത്? ആ രൂപമല്ലാതെ ഞാൻ കൈകൊണ്ടു കഴിഞ്ഞാൽ അവരുടെ ജാഗ്രത ഞാൻ വ്യക്തിയരായി മാറുന്നതും അവരുടെ മനസ്സിലേക്ക് എത്താൻ എനിക്ക് സാധിക്കാതിരുന്നു പോകുന്നതുമാണ് എന്നാണ് എനിക്ക് ഭയം. അഥവാ അവരുടെ ഗ്രേഡ്, അല്ലെങ്കിൽ അവരുടെ അവർ പാർക്കുന്ന പാർപ്പിടമാകുന്ന സ്വർഗത്തിലേക്ക്, അവരെത്തിയതായ ഗ്രേഡിലേക്ക്, ആ പദവിയിലേക്ക് അവരുടെ കുഞ്ഞിലെങ്കിലും കണി നിറഞ്ഞിട്ട് എത്താനുള്ള ചാർജ്ജാനത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി കൊണ്ടാണ് അവർ ഉപയോഗിക്കാത്ത ഭക്ഷണം ഞാൻ ഉപയോഗിക്കാത്തത് മക്കളെ എന്ന് അവർ മക്കളോട് പറയാറുണ്ടായിരുന്നു. ആരാണിത്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അതെ, ഇസാഅതിൻ ഖിദ്ദത്തിൽ ഖൗമുൻ ഫരിസ്തഹുമു ഖുൽബിയൈ ഔതൻജലി അൻഹും റവാഫിഹ ജൂഅൽ ഖലീഫ والدنيا بقدرته في الزهد منزلة سبحان مريها ും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സമുദായം മുഴുവനും പട്ടിണി കിടക്കുമ്പോഴും അല്ലാത്ത സമയത്തും നിങ്ങൾ പട്ടിണിയിൽ തന്നെയായിരുന്നു. ഇവിടെ ആ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു വർഷം ഈ മുസ്ലിം ലോകത്തിന്റെ മുൻഗാമികൾക്ക് കൊണ്ടാടേണ്ടി വന്നിരുന്നു. എന്താണ് ആ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു ചുറ്റുപാടും ഉണ്ടായിരുന്നില്ല. ലക്ഷങ്ങൾ പട്ടിണി കിടന്നതായ വർഷമായിരുന്നു വന്നില്ലെങ്കിലും അതിന്റെ പരിസരത്തിലും ഹത്താബിന്റെ വിവാദത്തെ കാലത്തിലായിരുന്നു അത് സംഭവിക്കുന്നത്. അങ്ങ് ഏറ്റവും വരൾച്ച, അങ്ങ് ഏറ്റവും വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇവർ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതായ ഒരു സന്ദർഭമായിരുന്നു ആമുറമാദ് എന്ന് പറയുന്നത്. ആ ആമുറമാദിൽ എല്ലാവരുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത് ഇസ്ലാമിൽ നിന്നിട്ടും അറബ്യൻ ഗൾഫിൽ നിന്നിട്ടും എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും ഇസ്ലാമിന്റെ ക്യാപിറ്റലാകുന്ന മദീനയിലേക്ക് പത്തിനിയുടെ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന ജനങ്ങൾ കുടിച്ച് ഒരേ വരവിൽ 47,000 50,000 പേരായിരുന്നു ഉമറിന്റെ വീട് കളഞ്ഞിരുന്നത്. ഇന്ത്യന് വേണ്ടി ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബൈക്കന്മാരിലുള്ള സർവ്വത്തെയും പാപം ചെയ്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി ഉമറിനെ ഭർത്താവ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓർമ്മയുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ കാണുന്നു ബഹുമാനപ്പെട്ട ഉമർ ഭർത്താവ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ സദസ്സിൽ ഞങ്ങൾ കണ്ടത് 7,000 പേരെയായിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതേ സമയത്ത് ഉമർ ഭർത്താവ് അവരുടെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഹാജരാകാൻ പറ്റാത്തതായ അവസരായ പട്ടിണി കിടക്കുന്ന വിഭാഗം അഥവാ സ്ത്രീകൾ കുട്ടികൾ അച്ഛന്മാർ പോലെത്തവർ അവർ 40,000 പേരായിരുന്നു. അവരുടെ തണ്ടികളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഉമർഭത്താപനങ്ങളെല്ലാം തരാനും വളരെ മുന്നിട്ടതായ വ്യക്തിയായിരുന്നു. കാണുമ്പോൾ സ്ഥലത്തുള്ളതായ വെളുത്ത മനുഷ്യൻ അദ്ദേഹത്തിന് ഞങ്ങൾ കറുത്താറായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിച്ചേരുന്നത്. എന്തുകൊണ്ട് നീണ്ട മാസങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് മാത്രം 3 ദിവസത്തിലുണ്ടായിട്ടോ 5 ദിവസത്തിലുണ്ടായിട്ടോ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അദ്ദേഹം പട്ടിണി കിടന്ന് ജീവിച്ചത് കാരണത്താൽ പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ടായിരുന്നത്. ആ രൂപത്തിൽ ജീവിച്ചത് കാരണത്താൽ ഉമറിന്റെ ചോദ്യം തന്നെ മാറിയതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. അതാണ് ഉത്തുംഗസംഗത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. ലോകത്തിന്റെ ഹനുഷിയായി വാഴുന്ന സമയത്ത് അദ്ദേഹം പട്ടിണി കടന്ന സാധനം കാരണം പ്രജകൾ പട്ടിണി കടന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ എല്ലാവർക്കാലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ആ മുറമാതിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് പ്രജകളെ എല്ലാം തന്നെ എടുപ്പിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അല്ലയോ കൂട്ടരെ, നമ്മളെക്കിട്ട് അള്ളാഹുക്ക് ബഹാനത്തായ മഴയെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ എന്റെ അപകടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അപകടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെയും എന്തെങ്കിലും അപകടം കൊണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൈതാനത്തേക്ക് പുറപ്പെടാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നിട്ട് അള്ളാഹിനോട് പുറത്തുനിന്ന് ചോദിക്കാമെന്ന് ബഹുമാനപ്പെട്ട അള്ളാഹു പറയുന്നു. എന്റെ വാപ്പാ എന്റെ കൂടെ മഴയില്ലാത്തതായ ആ വർഷത്തിൽ എപ്പോഴും നടന്നാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നത് എന്ന വേട് മാത്രമാണ് അധികമായിട്ടും അവർ ജീവിക്കാറുണ്ടായിരുന്നത്. ഇനി നമുക്ക് പാഠമാണ്, എന്ത് അപകടങ്ങൾക്ക് വന്നാലും മുസ്ലിം ലോകം മനസ്സിലാക്കണം, അള്ളാഹുവിനോട് ചുറ്റുകൾ കാട്ടുന്നതായ പാപങ്ങൾ കാരണത്തിലാണ് മുസ്ലിങ്ങൾ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ട് അപകടത്തിന് ദൃഷ്ടി പ്രാപിക്കാൻ വേണ്ടിത്തും പറയുകയാണ്. ഖുർആനിൽ അല്ലാഹു സമുദായത്തോട് പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഇഷ്ടപൂർവ്വം നിങ്ങളുടെ വേദനാഥനോട് നിങ്ങൾ പുറത്തുനിന്ന് ചോദിച്ചു അള്ളാഹു നിങ്ങൾക്ക് മഴയെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ മഴ വർദ്ധിക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞുവാനും ഏറ്റവും നല്ല മാർഗം ഇഷ്ടപാർ ചെയ്യലാണ്, പുറത്തുനിന്ന് ചോദിക്കലാണ്, മാതൃപേക്ഷിക്കലാണ്. എന്നാൽ ഈ മഹാത്മാക്കളെ അള്ളാഹു പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യുന്ന പറയാനുമില്ലല്ലോ. അതാ കൂട്ടത്തോടു കൂടി ഈ മരുഭൂമിയിലുള്ളതായ ഒരു മരുഭൂമിയിൽ അഥവാ മസ്ജിദ് ഹമാമയിപ്പോഴുള്ളതായ സ്ഥലത്തിന്റെ അല്പം ബാക്കിലായിട്ട് ഉമറിന്റെ പള്ളി എന്ന പേരിൽ ഒരു പള്ളി നിങ്ങൾ അറിയപ്പെടുന്നുണ്ടല്ലോ. ആ പള്ളിയുടെ ആ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു പെരുന്നാൾ നമസ്കാരത്തിനും മഴ തേടാനുള്ള നമസ്കാരത്തിനും സാധാരണ ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നത്. അത് പിന്തി വരാൻ കാരണം ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നു, ബഹുമാനപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇമാമത്തായി നിന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹമാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളിയുള്ള സ്ഥലം. അതിനുശേഷം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസല്ലിയായിരുന്നു പെരുന്നാൾ നമസ്കരിച്ചപ്പോൾ. അതിനുശേഷം തന്നെ അതിന്റെ ാഹുത്താലാനുവിന്റെ കലാപത്ത് കാലത്ത് അവിടെ മുസല്ല ഉണ്ടായിരുന്നു. അതെല്ലാം ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നബിയുടെ മുസല്ല സ്ഥലത്ത് ഞാൻ മുസല്ല വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അബൂബക്കർ ബേക്കൽ മുസല്ല വിരിച്ചത്. പിന്നെ അബൂബക്കർ വിരിച്ച സ്ഥലത്ത് ഞാൻ വിരിക്കുന്നില്ല എന്ന ആ ബഹുമാന സൂചകമായ വിശദമായിരുന്നു. ദേശത്തിലുള്ള മുസല്ല വിരിച്ച സ്ഥലത്താണ് ഇപ്പോൾ മസ്ജിദ് അലി എന്ന പേരിൽ ഇപ്പോൾ കാണുന്നതായ കയ്യുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നു. അവിടെയെല്ലാം നിങ്ങൾ ഈ കേട്ടതായ 4-5 പള്ളികളുള്ള സ്ഥലത്തെല്ലാം തങ്ങളുടെ കാലത്തോ ചില സാഹചര്യങ്ങളുടെ കാലഘട്ടത്തിലോ പള്ളി ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് അവരുടെ പേരിൽ അവിടെ പള്ളി ഉപയോഗിച്ചിരുന്നത്. ആ സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുന്നു പ്രജകളോടുകൂടി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥന നടത്തുന്നു. എന്നിട്ട് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഏത് പ്രാർത്ഥന നിങ്ങൾക്കറിയാം, എല്ലാവരും ഈ മഴത്തിലേക്ക് ആണെന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മെരിപ്പിക്കപ്പെട്ട സന്നത്താണ്. ഇത് നമ്മുടെ നാട്ടിൽ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുക തന്നെയില്ല. ഞാൻ ഏകദേശം 19-20 വർഷമാണ് കേരളത്തിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്നത്. ആ കാലഘട്ടത്തിലൂടെ എന്തോ എന്റെ ഓർമ്മയില്ല, നിശ്ചയിച്ചത് തീർക്കുന്നില്ല. ഞാൻ മറന്നു അത് സൂര്യഗ്രഹണത്തിനുള്ള നിസ്കാരം നിശ്ചയിച്ചതല്ലാതെ മയക്കുവേണ്ടി നമസ്കരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ എന്താ അറിയുകയില്ല, ഇതൊക്കെ മരിച്ചുപോയ ചിന്നത്താണ്. നമ്മുടെ നാട്ടിൽ മരണപ്പെടുത്തിയ ചിന്നത്തിൽ മരിച്ചുപോയതല്ല, ആര് മരണപ്പെടുത്തി? പണ്ഡിതന്മാരെന്ന് പറയുന്ന ദേശധാരികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതെ മരണപ്പെടുത്തി. ഈ വരൾച്ച 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 വന്നിട്ട് അങ്ങനെ അച്ഛത്തെ കെട്ടണമെന്ന ബോധം ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. അതാവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലും മുസ്ലിം നാടുണ്ട്, മുസ്ലിം പട്ടണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളമില്ലെങ്കിലും മറുവശത്തിലുള്ള വെള്ളമുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് വിരോധമില്ല. നേരത്തോട് നമുക്കാണ് നമുക്കരിക്കുന്നുണ്ട് വിരോധമില്ല. അതാണ് നാം ഇവിടെ കാണാറുള്ളത്. ചിലപ്പോൾ യാതൊരു മഴയില്ലാത്തതുകൊണ്ട് അവിടെ വെള്ളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് പ്രജകൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ രാജാവിന്റെ പ്രഖ്യാപനം എല്ലായിടത്തും നമുക്കരിക്കണമെന്നാണ്. കാരണം ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അവിടെ മഴ വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുക എന്ന് നമുക്ക് അറിയുകയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥന പറയേണ്ടതില്ല. അത് തങ്ങളിലേക്ക് ലവലേശം പോലും ഹറാം പ്രവേശിക്കാത്തതായ ജനങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ. പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദീനെ കുറിച്ച് നമുക്കറിയാം. ഖുലഫാഉർ റാഷിദീൻ എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി അദ്ദേഹം കാഫറായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഈജിപ്തിൽ ഹാർമോണിയം നടത്തുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഗാനമേള നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം അത് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യത്തിലൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം സഹാബി പറഞ്ഞു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ അനുസ്ലാമിക പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയതായ സമ്പത്തിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഞാനത് തന്നത് ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തള്ളയിൽ കൈ തള്ളിയിരുന്നുണ്ട് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഏതുവരേക്കും ആ സമയത്ത് കഴിച്ച ലവലേശം പോലും പള്ളയിൽ ശേഷിക്കാതെ രൂപത്തിൽ ഛർദ്ദിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? أيما لهم نبت من حلال إرد حرام فالنار أولاره أيما لهم نبت من حرام فالنار أولاره ونجينا محمد صلى الله عليه وسلم تقلد وارميانا عند ഏത് മാംസം ഏത് മാംസമാണ് ഹറാമ കൊണ്ട് വളർന്നത്, ആ മാംസം നരകത്തിൽ കടക്കാൻ നിർബന്ധമാണ്, നരകത്തിൽ പ്രവേശിച്ച് നിർബന്ധമാണ്. ഇന്ത് ഹറാമ കൊണ്ട് വളർന്നതായ മാംസം, ഹറാമ കൊണ്ട് വളർന്നതായ മാംസം അവർ ശ്രദ്ധിക്കണം. തലിച്ച ഇസ്ലിം മക്കളുടെ സമ്പത്ത്, അല്ലെങ്കിൽ പിടിച്ചു പറച്ചത്, അല്ലെങ്കിൽ തൂക്കത്തിൽ അളക്കത്തിൽ പുറത്തത്, അല്ലെങ്കിൽ ഗസീന് പിടിച്ചു നടക്കാട്ടാതെ തോക്കത്തിൽ നടത്തിയത്, അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ കൃത്രിമത്തിൽ നാം ഉണ്ടാക്കുന്നതായ സമ്പത്ത്, ആ സമ്പത്തിലൂടെ നാം സമ്പാദിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ സന്താനങ്ങളെ അങ്ങനെയുള്ള ഹറാമ കൊണ്ട് സൂക്ഷിപ്പിക്കാനും പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പറയുന്നു നരകത്തിൽ കടക്കൽ അനിവാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അങ്ങനെ നരകത്തിൽ കടക്കാനുള്ളതായ യാതൊരു ചാൻസും ഇല്ലാത്ത രൂപത്തിൽ വളരെ ായ ഭക്ഷണം തിന്ന ആത്മാക്കളാണ് അബ്ദുൽ നമുക്ക് കൈപ്പറ്റുന്നത്. അങ്ങനെ ഈ മരണത്തേടുന്ന നമസ്കാരത്തിന് ശേഷം അവരവർ ഉപയോഗിക്കുന്നതായ ഉത്രയോ അല്ലെങ്കിൽ വസ്ത്രമോ മാറ്റി അതിന്റെ നേരെ അച്ചാക്കിയിട്ട് ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇമാമും മുഅ്മിനീങ്ങളും കൂട്ടത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന നാം ഇവിടെ കണ്ടതാണ്. നിങ്ങൾ എന്നിട്ട് മരണത്തേർന്ന നമസ്കാരത്തിൽ ഹാജരായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഉമറും കൂട്ടരും ആ കൗമും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവസാനിക്കലോട് കൂടി മദീനയിൽ മഴ വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആമുറമാറെന്ന് പറയുന്നതായ വർഷത്തിൽ ഉണ്ടായിരുന്നതായ ആ വിഷമതകൾ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ആകലുകയും ചെയ്തു എന്നതാണ് സംഭവം. എന്നാൽ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ആമർ റമാദൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പത്തിനി കടന്ന് ഏത് വരേക്കും ഒരവസരത്തിൽ നിന്ദറിൽ കയറിയപ്പോൾ പത്തിനിയുടെ കാടിനെ കൊണ്ട് തള്ള നിന്നിട്ട് ശബ്ദം തള്ള ഹോളാണ് ആളാണൊന്നുമില്ല. അപ്പോൾ തള്ളയുടെ ജോക്കിൽ നിന്നിട്ട് ശബ്ദം ഉമർ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് പള്ള നിറക്കുന്നതുവരേക്കും നിന്റെ പള്ള നിറയാൻ ഞാൻ സമ്മതിക്കുന്നതല്ല പള്ളേ. അതുകൊണ്ട് നീ ശബ്ദമുണ്ടാക്കി ഉണ്ടാക്കാതിരിച്ച് ഞാനത് കൂട്ടാക്കുക തന്നെ എന്ന് പള്ളയോട് സംസാരിക്കുകയായിരുന്നു. ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.
എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജുഹുദിന്റെ മറ്റൊരു ഭാഗമായിരുന്നു അവർ ഏത് സമയത്തും എല്ലാവരോടും താഴ്മയിലാണ് പെരുമാറുക. അവരുടെ ഉമർ വെച്ചിട്ട് ഒരാൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമർ പറഞ്ഞു, അമരല്ല നിങ്ങൾ സൂചിക്കണം പറഞ്ഞു. മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, ഖലീഫയോട് ആ നീറൽ മൗമിനോട് ഇഷ്ടക്കല്ലാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ല ഉണ്ടല്ല അവൻ പറഞ്ഞോട്ടെ അവൻ പറഞ്ഞോട്ടെ അവനെ പോലത്തതായ ആൾക്കാരെ പറയാൻ അനുവദിക്കാത്തതായ ആൾക്കാരാണ് അപകടത്തിൽപ്പെട്ടു പോവുക. ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും, ഞങ്ങളെന്ന് പറഞ്ഞാൽ നേതാക്കൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും പ്രജകൾ തെറ്റിതിരുത്താൻ വരുമ്പോൾ അത് കേൾക്കാൻ സാധും കണ്ണും സാധും തലയും താഴ്ത്തിയിട്ടുണ്ട്. സ്വീകരിച്ചിരിക്കാത്ത കാലത്തോളം മുസ്ലിങ്ങളിൽ വിജയമുണ്ടാവുന്നത് അല്ല. അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടത്തില്ല എന്ന് പറയാതിരിക്കു എന്നാണ്. കുട്ടികളോടും ചെറിയ കുട്ടികൾ വോട്ടും കളിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മുടെ ഭർത്താവ് എല്ലാവരും വളരെ താഴ്മയോട് കൂടി കുട്ടികളോട് പറയാറുണ്ട്, കുട്ടി നീ ഉമറിന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു മുൻപ്രാവങ്ങൾ കുട്ടികളോട് പറയുന്നത് ാണെന്ന് വിവേകനന്തമാർക്ക് തെറ്റ് ചെയ്തവരാണ്, കുട്ടികൾ തെറ്റ് ചെയ്യാത്തവരാണ്. തെറ്റ് ചെയ്യാത്തവരുടെ പ്രാർത്ഥനയിൽ വെച്ചാൽ അള്ളാഹു സ്വീകരിച്ചേക്കാം. നോക്കുക താഴ്ച ആരാണ് ഉമരെ? ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉമറുള്ള പ്രത്യാവരം മദീനത്തെ പള്ളിയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു കിണറുള്ള സ്ഥലത്തിന് ഒരു അടയാളപ്പെടുത്തിയിട്ട് അല്ലേ ഇതിന്റെ പള്ളിയുടെ അകത്ത് ഒരു അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ കിണറിന്റെ പേര്? ആ ബീറഹ എന്ന് പറഞ്ഞത് ബാബുൽ മജീദിലുള്ളതായ മെയിൻ ഗേറ്റുകളുണ്ടല്ലോ, മൂന്ന് നാല് ഗേറ്റുകൾ. അതിൽ എപ്പോഴും ഇങ്ങനത്തെ പേരിലുള്ള സ്ത്രീകളുടെ ഭാഗമല്ല, ഇങ്ങനത്തെ പേരിലാകുന്ന അകത്ത് കയറിയാൽ ഒരു വട്ടത്തിൽ ഇത് ബീറഹാവിന്റെ മനസ്സ് ആണെന്ന് എഴുതിയിട്ട് കാണാം. അവിടെ ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനം ആ കിണറിന്റെ അറ്റത്തിരിക്കുമ്പോൾ മറ്റേ രണ്ട് മറ്റേ പേരും രണ്ടുപേരും വന്നിരുന്നു. കാല് പ്രതി താഴെയാക്കി വെച്ചതുപോലെ തന്നെ കിണറിന്റെ അകത്തേക്ക് കാലാക്കിയിട്ടാണ് കാലിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നാലാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വന്നത് ഉസ്മാനുവിന് അപ്പാമതിയല്ലാഹുത്തലാമിയായിരുന്നു. ഉസ്മാനുവിന് അപ്പാമതിയല്ലാഹുത്തലാമി ഇന്ന് അബൂബക്കറും ഉമറും റസൂലിനിരിക്കുന്ന ഭാഗത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് മറുവശത്തിലുള്ളതായ കടലിന്റെ മറ്റേ വശത്തായിരുന്നു ഇരുന്നത്. ഈ ഹദീസിൽ പേട്ടവനിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസ്ലിം റളിയല്ലാഹുത്തലാമിഹു. ബുഖാരിയിലാണ് ഹദീസ്. അവർ പറയുന്നു അങ്ങനെയുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇപ്പോൾ കിടക്കുന്ന കടത്തമാണെന്ന്. എന്താണ് ഉസ്മാൻ ഇപ്പോൾ എവിടെ കിടക്കുന്നത്? റസൂൽ അബൂബക്കർ ഉമർ ഒന്നിച്ച് കിടക്കുകയാണ്, ഉസ്മാൻ കുറച്ച് അകലെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് എപ്പോഴോ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഖലീഫ ഉസ്മാനിന്റെ അസ്താമല്ലാഹു തആലയിലും വധിക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ നിന്നെത്തുന്നതായ 4000 പത്രികൾ ഇവിടെ ഉണ്ടാക്കിയതായ ആഭ്യന്തര വിപ്ലവം കാരണത്താൽ ഉസ്മാനിന്റെ അസ്താമല്ലാഹു തആലയിലും അവിടെ ഉള്ളതിന്റെ ഇടത്ത് തന്നെ കവറടക്കാനുള്ള ചാൻസ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപകടത്തിന് രക്ഷപ്രാപിക്കാൻ വേണ്ടി കൂടുതൽ അപകടം ഉണ്ടാക്കാൻ താപാക്കൾ ചെയ്യപ്പെടുന്ന ഉസ്മാനല്ലാഹു തആലയിൽ തന്നെ പറയാറുണ്ടായിരുന്നു. അപകടം ആരംഭിച്ച സമയത്ത് എന്ന കാരണത്താൽ ഒരു മുസ്ലിമിന്റെയും ഗൗരവത്തിൽ വിശ്വസിക്കപ്പെട്ടു പോകരുത്, അതുകൊണ്ട് ആരും തന്നെ അപകടത്തിന് നിൽക്കരുത്, അപകടത്തിന് വന്നവർ ചെയ്യുന്നത് ഇന്നത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാനല്ലാഹു തആലയിലെ ഈർക്കവാളുകൊണ്ട് ഉറച്ചിട്ടും അവരുടെ വാടിന്റെ വീട് അല്ലെങ്കിൽ വീട്ടിന്റെ വീടുകളിൽ നിന്ന് തെരച്ചുകൊണ്ട് പട്ടാളക്കാരെയോ കാവൽക്കാരെയോ കൂട്ടാക്കാതെ പത്രത്തിൽ ഇറങ്ങിയിട്ട് പോലും അവിടെ ഒരു മുസ്ലിമിനെയും കൊല്ലപ്പെട്ടിട്ടില്ല. ഉസ്മാനിന്റെ ബസൽ കാവൽക്കാരനായ ഒത്തു നിൽക്കുന്ന വ്യക്തിയെ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, മറ്റൊരു വ്യക്തിയെയും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. ചുരുക്കത്തിൽ അങ്ങനെയായതുകൊണ്ട് തന്നെ ബസലിന്റെ അകത്ത് അന്നത്തെ ബസ് ഇന്നത്തെ ബസിയല്ല, ബസലിന്റെ അകത്തല്ലായിരുന്നു അവർ വെക്കപ്പെട്ടിരുന്നത് ബസലിന്റെ പുറത്താണ്. ഇന്നാണ് അദ്ദേഹത്തെ ബസലിന്റെ അകത്തായി കാണുന്നത്. ഇതെന്തിനിടെയാണ് ആ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് റസൂലിന്റെ ഈർത്തം ഉസ്മാന്റെ ഈർത്തം അഭിവൃദ്ധി ക്രമർ ഒരു ഭാഗത്ത് ഉസ്മാൻ അല്പം ദൂരമെന്ന് കണ്ടപ്പോൾ ഞാനങ്ങനെ മനസ്സിലാക്കിയെന്ന് താപികളുടെ നേതാവാണെന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട നമ്മുടെ അനുഭവത്തിന് നേതാവായ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നതാണ് അവിടെ സ്വർഗത്തിന് തിരിച്ചറിയ സ്ഥലമാണ്, അവിടെ വെച്ചിട്ടാണ് ഉമർ സ്വർഗത്തിലാണെന്ന് ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. السابقون الأولون من المهاجرين والأنصار الذين اتبعوهم بإحسان رضي الله عنهم والسابقون الأولون من غانوا على أصحابات أدل من غانوا على من دو علي بن أبي طالب عمر بن الخطاب أبو بكر الصديق أبو بكر عثمان بن عفان من بن مارانا أبر الله أبركت ترسفت ورن 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 പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അവരെ മാതൃകാപുത്രന്മാരായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉച്ചത്തില്ല എന്ന് പറയുമ്പോൾ ദൗത്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുമെന്ന് നാം കേട്ടു. അതുപോലെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം നേതാക്കൾ ചെയ്യേണ്ടത് മുസ്ലിം ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് എന്നത് കൂടി ഇതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠമാണ്. എന്ന് മാത്രമല്ല സാധാരണ മനുഷ്യന്മാരായിരുന്നാലും ഒരു മനുഷ്യൻ നമ്മൾ തെറ്റു കണ്ടാൽ ഇത് തെറ്റാണെന്ന് ഉണർത്തിയാൽ നാം ദേഷ്യപ്പെടരുത്. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ നാം അദ്ദേഹത്തിന് നന്ദി ചെയ്യുക, അദ്ദേഹത്തിന് ശുക്രാൻ എന്ന് പറയുക. എന്തുകൊണ്ട് എന്നെ തെറ്റു നിന്നിട്ട് മോചിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചല്ലോ ശ്രമിച്ചല്ലോ എന്ന ആ ബോധമാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. വേറെ മറക്കല്ല സംഭവിക്കേണ്ടത്. എത്രത്തോളം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കിമാം എല്ലാവർക്കും പരിചയമുണ്ട്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഒരവസരത്തിൽ കാലിന് സുഖമില്ലാതെ മദീനത്തെ പള്ളിയിൽ തന്നെ ജീവിക്കുന്ന പള്ളിയിലെ പ്രാവായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു ആര്? മാലിക്കിമാം. ആ മാലിക്കിമാം ഒരവസരത്തിൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ കടന്ന ഉടനെ തഹജ്ജത്ത് നമസ്കരിക്കാതെ തിരിഞ്ഞു പോയി. അപ്പോൾ ഒരു മനുഷ്യൻ അവിടുന്ന് ചോദിക്കുകയാണ്, കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അല്ല നിങ്ങളൊന്ന് കുഴപ്പം മറന്നുപോയതായിരിക്കും ഇമാമം, തഹജ്ജത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രമം പിടിച്ചതായ ആ സമയത്ത് പോലും അതൊന്നും കൂട്ടാക്കാതെ എനിക്ക് തികയില്ല മകനെന്നൊന്നും പറയാതെ അല്പം ആ കഴിവിന്റെ പരമാവധി ഉണർന്നു എന്നിട്ട് അവിടെ അണ്ടക്കാട്ട് നിസ്കരിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലുള്ളത്. എന്നിട്ട് കൂട്ടുകാർ ചോദിച്ചു, ആരോട് ഈ പറഞ്ഞവനോട് എന്തിനോട് ഇമാമനെ അവസരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തോട് അത് പറയരുത്, അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നമസ്കരിച്ച് എനിക്ക് കഴിയില്ലാത്തതോട് കൂടി ഞാൻ എന്തുകൊണ്ട് ഇഷ്ടം തന്നെ പാസാക്കിയില്ല? അല്ലാഹു സുബ്ഹാനഹു വതആല എന്നല്ലാഹു പറഞ്ഞ ഇനത്തിൽ ഞാൻ പെട്ടുപോകണ്ട എന്ന് പേടിച്ചിട്ടാണ് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ നിസ്കരിച്ചില്ല എന്ന ആ കുറ്റം നമസ്കരിച്ചില്ല എന്ന ആ കുറ്റത്തിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ദാറുൽ ഹിജ്റ ഹിജ്റ റസൂലു പോയ നാട്ടിന്റെ ഇമാമെന്ന് ലോകം പറയുന്ന ഇമാമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മെ കുറിച്ചപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് നസീഹത്ത് സമ്മാനിക്കുകയാണെങ്കിൽ അത് സമ്മാനമായിട്ട് തന്നെ നാം സ്വീകരിക്കേണ്ടതാണ്. അത് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠവും കൂടിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഐബ്, നമ്മുടെ ഏറ്റവും വലിയ അപകടം ഐബ് എന്താണ്? ദുനിയ അഹംഭാവം. ആരുടെ എന്നോടാവും പറയാൻ, എന്റെ നിരക്കുപദേശം തരാൻ എന്ന ബോധം അതിലുണ്ടാകാറുള്ളതല്ല. ദുനിയ എപ്പോൾ ഉണ്ടായി? അന്ന് മനുഷ്യൻ താഴ്ന്നു പോകുന്നതാണ്. അന്ന് മനുഷ്യൻ ഉയരുന്നില്ല, വളരുന്നില്ല, ദുനിയാവുന്നില്ല, ആഹ്രസ്ഥനില്ലും ആഹ്രസ്ഥനും ആഹ്രസ്ഥനുമില്ല. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹംഭാവം, അഹംഭാവം. അത് നമുക്ക് പാടുള്ളതല്ല, അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അനുഭവത്തിന് നേതാവായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിലിട്ട് നാം പഠിക്കാനുള്ള മറ്റൊരു പാഠമാണ്, അദ്ദേഹം ഖുർആൻ കേട്ട് കഴിഞ്ഞാലും ഖുർആൻ സ്വയം പോയി ആരും അറിയാതുണ്ടായിരുന്നില്ല. ഉമർ എപ്പോൾ ഇമാമത്ത് വന്നാലും അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. കേൾക്കണം. എന്തുകൊണ്ട്? അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അർത്ഥ ഗാംഭീര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, സുപ്രീം കോർട്ടിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിലാണ് അവർ ജീവിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാം എല്ലാവരും എത്ര പ്രാവശ്യം ഓതിയ ഖുർആന്, ഓതാറുള്ള ഖുർആന്, കണ്ടു കണ്ടിരിക്കുന്ന ഖുർആന്, മില്യൺകണക്കിന് കോപ്പികൾ നമ്മുടെ മുമ്പിലുള്ളതായ ഖുർആന്, ആ ഖുർആൻ നമ്മൾ കണ്ട് പലരും പല പ്രാവശ്യവും ഓതിയിട്ട് പോലും പലരും ഇതുവരെ കേൾക്കുന്നില്ല. കറിയാത്ത എത്ര മെല്ലിയൻ മുസ്ലിങ്ങളെ നാം കാണുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ കറിയണം, ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ ഹൃദയം കുടുങ്ങിത വറക്കണം എന്നത് മുസ്ലിമിന്റെ അടയാളമാണ്, ഓർത്തിനും മെല്ലിന്റെ അടയാളമാണെന്ന് നാം സാധാരണ ഖുർആനിലൂടെ ഖുർആനിലൂടെ ആയത്തിലൂടെ ഓതി കേൾപ്പിക്കാറും അത് പഠിക്കാറുമുള്ളതാണ്. ആരാണ് ുംറക്കുന്നതുമാണ് ഖുർആൻ കേട്ടാലെന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ കുറിച്ച് സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ മൂന്നാം തട്ട് വരേക്കും അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചർച്ച ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. മൂന്നാം തട്ടിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് വരാറുണ്ടായിരുന്നു. അദ്ദേഹം കരയുന്ന സമയത്ത് അതെ എന്നാൽ നാം ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ് ഈ ഖുർആൻ അറിയിട്ടുള്ളത് ജീവിക്കുന്ന ആൾക്കാണ് അല്ലെ, മരിച്ചാൽക്കല്ല, നമുക്കാണ് ഖുർആൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഖുർആനിനെ ഓതുമ്പോൾ അതിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും കരയേണ്ടതും നാമാണ്. നാം കരയാത്ത കാലത്തോളം, അതിനോടുള്ള വട്ട പുലർത്താത്ത കാലത്തോളം നാം ഖുർആനോടെ രണ്ടാമത്തം കഴിഞ്ഞു. എത്ര ആളെത്ര ഘട്ടം തീർത്തു? ഒരു ഘട്ടം തീർത്ത മനുഷ്യന്മാർ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. ഒരു പ്രാവശ്യം കിട്ടാൻ ഫുള്ള ഏൽപ്പിട്ടവരുണ്ടോ? നാം ആരെങ്കിലും പ്രാവശ്യ നമസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നാം നിങ്ങൾക്ക് കേട്ടത് മാത്രമായിരിക്കും. എന്നല്ലാതെ കരുതി കൂട്ടിയിട്ട് അള്ളാന്റെ കലാമാണ് നമുക്ക് ഓടാൻ വേണ്ടി അറിഞ്ഞതാണ് എന്ന ബോധത്തിൽ ഓടുന്നവരുണ്ടോ? ഇല്ല. ഇന്നല്ലേ പഠിക്കുന്ന കാര്യം, അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ സഹാബാക്കളോടുകൂടി ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നിട്ട് ശബ്ദം, എന്താണ് ശബ്ദം? ആ വീട്ടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അത് ഏത് കാലഘട്ടത്തിലാണ്? മുസ്ലിം വീടുകളിലെല്ലാം ഖുർആനിന്റെ ശബ്ദങ്ങൾ ഉയർന്ന കാലഘട്ടം. പക്ഷേ ഇന്നോ മുസ്ലിങ്ങളുടെ വീടുകളിലെല്ലാം ഈ സമയത്ത് പോയാലും ശബ്ദങ്ങളുണ്ട്, കോലാഹലങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എന്ത് ശബ്ദങ്ങളാണെന്ന് ആർക്കും ചോദിക്കാതെ അറിയുന്ന പരമാർത്ഥമാണ്. എന്ത് ശബ്ദങ്ങളാണ് ഉണ്ടാവുക? അവിടെ പ്രവർത്തിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദമാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി ശത്രുക്കൾ അങ്ങനെ പ്രവർത്തിക്കാനുള്ള കൊടകൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ കൊടയിലൂടെ ഇറങ്ങുന്നുണ്ട്. ഇന്ന് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കാനുള്ളതായ എല്ലാ അഴുക്കുകളും അഴുക്കുകൾ നാം സാധാരണ കത്രയിലാണ് ഉണ്ടെന്ന് മനസ്സിലാക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ കൈയുടെ നിന്നെയാണ് അഴുക്കുകൾ ചെയ്യപ്പെടുന്നത്. പ്രത്യേക കൊടക്ക് ചാക്കിയിട്ട് ഇതുപോലെ എണ്ണ നാം ഒഴിക്കുന്നത് പോലെ ചാക്കിയ കൊടയിൽ കൂടി ഇറങ്ങുകയാണ് അഴുക്കുകൾ. എന്ത് അഴുക്കുകളാണ് ഇറങ്ങുന്നത്? അത് നമ്മുടെ ആത്മാവിനെ വടക്കാക്കൊണ്ടിരിക്കുന്ന അഴുക്കുകൾ. ആ അഴുക്കുകളിൽ കൂടി വരുന്നതായ ശബ്ദങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഒരുമരാഗങ്ങൾ, വൈദരാഗങ്ങൾ, ആർമണികൾ, ഈ ജിത്തുകൾ സാധാരണ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഷൈത്താന്റെ ഖുർആൻ എന്നാണ് ഇവിടെ കയ്യും റഹ്മത്തുള്ളാഹി വിശേഷിപ്പിച്ചത്. എന്തിനെക്കുറിച്ച്? ഈ തരം ശബ്ദങ്ങളെക്കുറിച്ച്. ആ ശബ്ദങ്ങളാണ് നമ്മുടെ വീടുകളിൽ. പക്ഷേ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സലാമിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മദീനയിൽ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്നിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ ഭീഷണിക്കാരുമല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൈതയിലാണ്. അദ്ദേഹത്തിന്റെ ഭീഷ് അതായിരുന്നു. അദ്ദേഹത്തിന്റെ കൈതയിൽ നിന്നിട്ട് താഴെ ഇറങ്ങുന്നു, ഇറങ്ങിയിട്ട് ശബ്ദത്തെ ശ്രദ്ധിക്കുന്നു. ആ ശബ്ദത്തിൽ എന്തായിരുന്നു അദ്ദേഹം കേട്ടിരുന്നത്? എന്നിട്ട് ആ സൂറത്ത് അവസാനിച്ചിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഖലീഫ ഉമർ യാത്ര തുടർന്നില്ല എന്നാണ് അവിടെ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുന്റെ കലാമാവുന്ന സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നിട്ട് ഒരു വീട് ആർക്കും തന്നെ കിട്ടുന്നതല്ല, ആർക്കും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നതേ അല്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആവാനിൽ ഉൾക്കൊള്ളുന്നതായ ഉൾക്കൊള്ളുന്നതായ ആയത്തിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കോലം മാറിപ്പോയതായിട്ട് ഞങ്ങൾ കണ്ടു. മാനസിക രോഗത്തിൽ പോലെയാണ് ഞങ്ങൾ കണ്ടതെന്നാണ്. എന്നിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കാതെ വീട്ടിൽ പോയി. ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കുമ്പോൾ ഒരാഴ്ച കേട്ടപ്പോഴാണ് എന്ത് സംഭവിച്ചു പോയത്? കേരളം തന്നെ മാറിപ്പോയത്. എന്താണ് സംഭവിച്ചത്? അതേ ആയത്തും ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? നാം ഓതാറില്ലേ? ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. നമുക്ക് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന് വിചാരിച്ചിട്ട് നാം ചിന്തിക്കുന്നു. ഉമ്മിയാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, മേലെണ്ണം ഗതികൾ. നമുക്കുള്ള ഉമ്മിയാത്തുകൾ എന്താണ്? നമുക്കൊന്ന് സമ്പാദിക്കണം, നമുക്ക് പോലീസർമാരാവണം, അല്ലെങ്കിൽ ലക്ഷപ്രതിയാവണം, അല്ലെങ്കിൽ ധാരാളം ഡോളറുകൾ ഉണ്ടാക്കണം. എന്നിട്ട് നാട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇന്നതിലായ ഭാര്യ കിട്ടണം, എന്നിട്ട് കഴിച്ചവരാണെങ്കിൽ പേലസ് കെട്ടാത്തവരാണെങ്കിൽ ഒരു പേലസ് കെട്ടണം, അത് ഇന്ന ഭക്ഷണത്തിന്റെ തേക്കിലായിരിക്കണം, അതിൽ കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ കുറച്ച് റബ്ബർ തോട്ടം വാങ്ങിയിട്ട് അവിടെ ഇടണം, എന്നിട്ട് നമ്മുടെ മക്കളും മക്കളെ മക്കളും ജീവിക്കാനുള്ള മാർഗം കൈകൊള്ളണം. ഇതൊക്കെ നമ്മുടെ ഉമ്മിയാത്തുകളാണ്. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഉമ്മിയാത്തുകളാണ് ഉണ്ടാവുക. പക്ഷേ ആധുനിക മുസ്ലിങ്ങളുടെ ഉമ്മിയാത്തുകളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 100 ഉമ്മിയാത്ത മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ 99 വെക്കാല ഉമ്മിയാത്തുകളും ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ പ്ലാനുകളും പരിപാടികളും ഈ മക്കളുടെ ജീവിതത്തിന് വേണ്ടി മാത്രമായിരിക്കും. പരലോകത്തിലേക്ക് വേണ്ടിയുള്ളതായ വല്ലതുണ്ടെങ്കിൽ അത് 40% മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതും വളരെ കൃത്യമായി, വളരെ ദുർലഭമായി കടന്നു മുക്ക് കാണാൻ സാധിക്കുക. يتم جناح النسل دون بلوغها وفي بردها الخير التي لتتأثرون له أميات فهما نفتا عمر بن الخطاب رضي الله تعالى عنه نقول إلا ورق الله أكرهم أدن بتهتم كل الإنديان أورده كبل تلسار دائم مده أورده كريس كبل صوف تيار دائم مده أورده كبل نرقار دائم مده يسر طولم أورده أميات غلوك ترند غلوك فرمتان صادي كار دائم مده أورده أجهن غلوك ആ ഏറ്റവും ഉച്ചത്തിന് ട്രെയിനിങ് നൽകപ്പെട്ടതായ കുതിരകൾ വരേക്കും ഓടിച്ചെന്നാൽ എത്താൻ സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ ആഗ്രഹങ്ങളും മേലനന്ദങ്ങളും മുമ്പ് വിളിച്ചിട്ടായിരുന്നു അവർ ജീവിക്കാറുണ്ടായിരുന്നത്. നമുക്ക് വളരെ പരിമിതമാണ് നമ്മുടെ ഉമ്മിയത്ത്. അതിനെല്ലാം നാം ഉയരേണ്ടതുണ്ട്. നാം നല്ല ചിന്താഗതിയുടെ ഉടമകളായിട്ട് ജീവിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ ഭിന്നിൽ അനുകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരഞ്ഞിരുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട അമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് കേട്ട ഉടനെ പറഞ്ഞ വാക്കായിരുന്നു, ഖസമുൻ വഹഖുൻ വറബ്ബിൽ കഅബ. ശരി തന്നെയാണ്, സത്യം കഅബത്തിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ആ പറഞ്ഞ വാക്ക് വളരെ വാസ്തവമാണിയത്. അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണെന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അത് സംശയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അമർ ഖത്താബ് അള്ളാഹു തആലാനു അവിടെ നിന്ന് കോലം മാറിപ്പോയി എന്ന് കേൾക്കുമ്പോൾ നാം ഖുർആൻ വീട്ടിൽ ഓടാറില്ല, നാം ഖുർആൻ സ്വയം കേൾക്കാറില്ല, നാം ഖുർആൻ അഥവാ കേട്ടാൽ തന്നെ അതിൽ നമുക്കൊരു പരിവർത്തനവും ഉണ്ടാവാറില്ല. നാം ഇത്തരത്തിലാണ് ഖുർആനിനെ തൊട്ട് ഖുർആൻ മനസ്സിലാക്കുന്നതിനെ തൊട്ട് ചെറുപ്പണമായി പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നേനെ. ഖുർആൻ അറിഞ്ഞത് പർവ്വതത്തിലേക്കല്ല, ഖുർആൻ അറിഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. പക്ഷേ മനുഷ്യഹൃദയം ആ പർവ്വതത്തെ കാലും വരവിച്ചു പോയതുകൊണ്ട് യാതൊരു വ്യത്യാസമോ യാതൊരു ചലനമോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് ഖുർആനിൽ, എന്തുകൊണ്ടാണ് ഹം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഹം അലാ ഖുലൂബിൻ അവരുടെ ഹൃദയത്തിൽ കൂട്ടിട്ട് പോയിട്ടുണ്ടോ? ആ കൂട്ടം തുറയും, എന്തുകൊണ്ട് തുറയുന്നില്ല? ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾ കൂട്ടുകൊണ്ട് കൂട്ടപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ളതായ കൂട്ടപ്പെട്ട ഹൃദയത്തിൽ നിന്നിട്ട് രക്ഷപ്പെടലാണ് നാം അമറുള്ള ഖത്താബ് ഖുർആൻ കേട്ടപ്പോൾ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാം കഥ പറയലല്ല ലക്ഷ്യം, കഥ പറയൽ നമ്മുടെ ലക്ഷ്യമേ അല്ല. കഥ പഠിച്ച ലക്ഷ്യമാണ്, അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊള്ള ലക്ഷ്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താൻ ഒരു ഒരു പ്രകാശം നൽകാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജീവിച്ചിട്ടുള്ളവർക്ക് ഖുർആനിന് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ നാം അർപ്പിച്ചിട്ടുള്ളത് എന്നല്ലാതെ മരിച്ചവർക്കല്ല. ഇപ്പോൾ ഓതുന്നത് മരിച്ചവർക്കാണ്. എവിടെയെങ്കിലും ഖുർആൻ ഓതുന്ന വീട് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ടോ. മ്യൂസിക്കും ടെലിവിഷനിൽ വരുന്നതായ ആ ഇവിടത്തെ ശബ്ദങ്ങളൊക്കെ വല്ല വീട്ടിലും നിശ്ചലമാകണമെങ്കിൽ എന്ത് വേണം? വീട്ടിലൊരാൾ മരിക്കണം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹു സമയത്തും നമ്മെ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മന്നിടുക എന്ന് നിർത്തിവെക്കുക. മണിക്കൂറുകൾ അനാചാരങ്ങളുടെ മുമ്പിലും മണിക്കൂറുകൾ ആ വിനോദാവാസങ്ങളുടെ മുമ്പിലും ഈമാവിന്റെ ഉടമകൾ ഇരിക്കുക എന്ന സമ്പ്രദായം എപ്പോൾ മുസ്ലിങ്ങൾ നിർത്തിവെക്കുന്നുവോ അപ്പോൾ മാത്രമേ അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാനുള്ളതായ ആ തന്റേടവും ആ ഈമാനിക തളപ്പം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം നിർഗചിന്തിതമായ ജീവിതം നയിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ നിന്നൊരാഴ്ച മരിക്കേണ്ടി വരുന്നതാണ്. എന്തായിരിക്കും ആ രൂപത്തിൽ നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ അള്ളാഹുവിന്റെ പരലോകത്തിൽ ഹാജരാവണമെങ്ങനെയാണെന്ന് നാം ഇവിടെ മരണത്തെക്കുറിച്ച് ചർച്ചയിലപ്പോൾ സംസാരിച്ചതാണ്. ഒരാൾ എങ്ങനെ മരിക്കുന്നു അങ്ങനെ അവിടെ ഹാജരാകുന്നു. ഒരാൾ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ കേസത്തിന്റെ കുറിച്ച് അവിടെ വരും. അവിടെ ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ചു വരുത്തതാ ജനങ്ങളുടെ മുമ്പിലാണ് അവിടെ നിങ്ങൾ പേരെയും കൊണ്ടുവരുക വരിക. ഇസ്ലാമിന് വേണ്ടി പോരാട്ട മഹാത്മാക്കൾ അവർ നിന്നിട്ട് സുഗന്ധങ്ങൾ അഥവാ കസ്തൂരിയുടെ വാസനകൾ ആയിരിക്കും ജനങ്ങൾ അവരുടെ ചോരയിൽ നിന്നിട്ട് ശ്വസിക്കുക. അങ്ങനെയുള്ള ചോരയിൽ തെരഞ്ഞിട്ടായിരിക്കും ആര് വരിക? ആ ശുഹദാക്കൾ വരിക. അങ്ങനെ ഓരോ വിഭാഗം അവരുടെ എന്തൊരാമൽ ചെയ്തുവോ ആ അമലിന്റെ രൂപത്തിലാണ് വരിക. അതുകൊണ്ട് ഇതിലുള്ള അപകടത്തിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. സൂപ്പർഭാഗ്യമായെന്ന് പറഞ്ഞാൽ ുമ്പോൾ വെടക്കായി മരിക്കുക എന്നതാണ്. മരിക്കുമ്പോൾ വെടക്കായി മരിക്കുക എന്നത് പരലോകമോക്ഷം ലഭിക്കുകയില്ല എന്നതിലേക്കുള്ള അടയാളമാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കേണ്ട ആളായി മാറും. ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനുള്ളതായ അപകടത്തിൽ പെട്ടുപോകും. ഇതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى سمعت برأي إن شاء الله عمر الخطاب رضي الله تعالى عنه അവരുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്വത്താണ്, മാതൃകയാണ് ഉണ്ടായതെന്ന് നാം പഠിച്ചു. ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാം പറയാറുള്ളത് എനിക്ക് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണം, റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ റസൂൽ ജീവിച്ച ജീവിതം നയിക്കണം അതാണ്. എന്തുകൊണ്ട് ഒരവസരത്തിൽ മുസ്ലിം ഇപ്പോൾ രാജ്യത്തിൽ കാണുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരത്തിലേക്ക് ബഹുമാനപ്പെട്ട അവർ പ്രവേശിക്കുന്നു. അപ്പോൾ റസൂല് അവരുടെ വീട്ടിന്റെ പുറത്തുള്ളതായ ഫനാഇൽ കിടക്കുകയാണ്. ഒരു പായയിലാണ് കിടക്കുന്നത്, ഈപ്പങ്ങളുടെ ഓല കൊണ്ട് മേഞ്ഞതായ പായയാണ്. ആ പായയിൽ കിടക്കുന്ന റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമറിനെ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനുവിനെ കണ്ടപ്പോൾ എണീക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ എണീക്കാൻ പരിശ്രമിച്ചപ്പോൾ നബിയുടെ പുറത്ത് നബിയുടെ ശരീരത്തിൽ അടയാളം കാണുകയാണ്. പായയുടെ ആ മുറബ്ബ ആട്ടുകൾ ഉണ്ടല്ലോ, ആ മുറബ്ബ ആട്ടുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമറിനെ ഖത്താബ് സ്വയറായ അടയാളം കണ്ടപ്പോൾ വിഷമിച്ചുകൊണ്ട് കണ്ണിന് ഉദാരധാരിയായി ഒരുക്കുന്ന കണ്ടപ്പോൾ എന്താണ് ഉമറേ നിങ്ങൾ കഴിയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഖത്താബ് റളിയല്ലാഹു തആല അനു പറഞ്ഞോട് പറയുകയാണ്, നിങ്ങൾ റസൂലേ ഇത്രയും കൈസറുമെല്ലാം ജീവാജിനും പട്ടിനും അവരവരുടെ പേരസുകളിൽ ജീവിക്കുന്ന സമയത്ത് അതിനേക്കാളും അങ്ങനെയുള്ള തോന്നിവാസികളേക്കാളും ഭൂമുഖത്ത് ജീവിക്കുന്ന മത്സരാശിയിൽ ഏറ്റവും ഉത്തമനായ തങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടതിന് ആവശ്യമുണ്ടോ എന്നെ ഞാൻ ചിന്തിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് എന്റെ സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ലയോ മറേ, ആ വിഭാഗത്തിൽ അള്ളാഹു ഈ ദുനിയാവിലുള്ളതായ ആഡംബര ജീവിതം പെട്ടെന്ന് നൽകിയിരിക്കുകയാണ്. അവർക്ക് പരലോകമില്ല, നിങ്ങൾക്ക് വേണ്ടത് വലിയ ദുനിയാവാണോ ആക്രമാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹമില്ലേ, ഇഷ്ടമില്ലേ, നീ തൃപ്തിപ്പെടുന്നില്ലേ മറേ? നിനക്ക് പരലോകത്തിലും നമുക്കെല്ലാം പരലോകത്തിൽ വിജയികളാവാം, നമുക്ക് ദുനിയാവ് ഒഴിവാക്കാം എന്നത് നിനക്ക് തെളിവില്ലേ, തൃപ്തിയില്ലേ മറേ? എന്നായിരുന്നു റസൂലുള്ളാഹിയുടെ ചോദ്യം. അപ്പോൾ കഴിഞ്ഞതോടുകൂടി അത് വേണ്ട എന്ന് വെച്ചു. അതിനാണ് ജുഹുദ്, ജുഹുദ് എന്ന് പറയുക. അതാണ് ഇസ്ലാമിലുള്ളത്, മറുവശത്തില്ല എന്നും നാം പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലത്ത് നമ്മൾ ഉൾക്കൊണ്ടതായ ആ പഠനാർഹമായ ജുഹദ്. നിങ്ങൾക്ക് ദുനിയാവ് നിൽക്കാളും ഉത്തമം ആഖിറമാണ്. ആഖിറമാണ് ഏറ്റവും ഉത്തമവും എപ്പോഴും നിലനിൽക്കുന്നതും ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. ഈ ദുനിയാവ് മുഴുവനും ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതായ മത ആണ്. ആഖിറത്ത് അവിടെയുള്ള വിജയം അത് മുത്തഖികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നാം മുത്തഖിയായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ തൗഫീഖ് കൈമാറാകട്ടെ. തമൂതുല്ലു സുബു ഫിൽ ഗാബാതിഹി അൻഹു വലഹമു വഅനി തൗഖുലുഹു ബിൽകിലാബ് വഅബ്ദുൻ ഖദിയനാമു അലാ ഹലിഹി വദുന സബിൽ മഫാരിഹി തുറാബ്. തമൂതുല്ലു സുബു, ചിലപ്പോൾ സിംഹങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഫിൽഹാബാത്തി, ആ സിംഹങ്ങൾ താമസിക്കുന്നതായ കാട്ടിൽ വിഷമിട്ട് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്. അതേ സമയത്ത് മാനിന്റെ മാംസത്തെ നായയെ തന്നുള്ളതായിട്ട് നാം കാണും. നായ വരുന്ന സമയത്തും മാനിനെ കൊണ്ടിട്ട് തിന്നുന്ന കാണുന്ന സമയത്ത് ഈ മൃഗങ്ങളുടെ എല്ലാം രാജാവാകുന്ന സിംഹം ഭക്ഷണമില്ലാതെ മരിച്ചു പോകുന്നതും കാണാൻ സാധ്യതയുണ്ട് എന്ന് കവി പറഞ്ഞു. എന്നതുപോലെ തന്നെ ചിലപ്പോൾ അടിമകൾ അവൻ കിടക്കുന്നത് പട്ടിന്റെ മുകളിലല്ലായിരിക്കും. ഒരു മനുഷ്യൻ പട്ടിന്റെ മുകളിൽ കിടക്കുന്നു, മറ്റേ മനുഷ്യൻ അഥവാ മഹാത്മാക്കളാകുന്ന ദാരിദ്ര്യങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ കിടക്കുന്നത് മണ്ണിന്റെ മുകളിലാണ്. അപ്പോൾ മണ്ണിന്റെ മുകളിൽ കിടന്നതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്ന് മനസ്സിലാക്കരുത്. അതേപോലെ തന്നെ ഈ പായലിന് കിടന്നതുകൊണ്ട് പേലസിൽ കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്നോ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് വല്ല കോട്ടവും തട്ടിപ്പോയോ എന്നും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് കവി പാടിയത് ഇവിടെ സ്മരണീയമാണ്. ഒരവസരത്തിൽ പ്രത്യേകിക്കുന്നു. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട കലീഫാവും ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നത് ചോദിക്കുന്നു, ഭക്ഷണം വല്ലതുമുണ്ടോ, ജീവിച്ചു പോയി വിശലിച്ചു പോയി എന്ന്. അവിടെ വല്ലതുണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഒരു പക്ഷേ കട്ടിലിന്റെ അകത്ത് വല്ലതുണ്ടോ ഉണ്ടെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല, അതേ ഉള്ളൂ. അങ്ങനെ അന്വേഷിക്കാൻ സുഹൃത്തുക്കളെ നമ്മുടെ ും എന്തൊക്കെ നമ്മുടെ അടുക്കലൊക്കെ ഭക്ഷണം തയ്യാർ ചെയ്യുന്ന ആ സാധനങ്ങളുടെ യന്ത്രങ്ങളൊക്കെ പേര് അതിങ്ങനെ തുറന്നിങ്ങനെ നോക്കുകയാണല്ലോ നമ്മൾ. അതല്ല, ഇത് അന്വേഷിക്കാണ്, ചിലവ് കാണുന്നില്ല എവിടെയാ ഭക്ഷണം ഉള്ളത്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ക്ഷീണം മാറ്റാൻ എന്തെങ്കിലും തിന്നാൻ വേണ്ടി തെരഞ്ഞു തെരഞ്ഞ അവസാനം ചെറിയ ഒരു ഹസരത്ത് ഈട്ടപ്പഴം അല്ലെങ്കിൽ ചമ്ര ഒരു കച്ചിലിന്റെ താഴ്വഴി നിന്നിട്ട് ലഭിച്ചു എന്നാണ്. എന്നിട്ട് അവർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പം അത് നിന്നിട്ട് തിന്നുകൊണ്ട് വെള്ളം കുടിച്ചു. അതിന്റെ മീത് അങ്ങനെയാണല്ലോ റസൂൽ വാസ്തവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത്, മൂന്നര വിഭാഗം ഭക്ഷണം, മൂന്നര വിഭാഗം പള്ളയുടെയാണ് പറയുന്നത്. പള്ളയുടെ മൂന്നര വിഭാഗം ഭക്ഷണം, മൂന്നര വിഭാഗം വെള്ളം, മൂന്നര വിഭാഗം ശ്വാസം കഴിക്കാനുള്ള സ്ഥലം. അങ്ങനെയാണ്, അല്ലാതെ ഏത് സമയത്ത് ഷേയാക്കി വിടുക എന്നത് ഇസ്ലാമിന് ഉചിതമല്ല. അത് നമുക്ക് അത് അനുവദനീയവുമല്ല, നല്ലതുമല്ല. രോഗം ബാധിക്കാനാണ് കാരണം തീർക്കുക. ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതായ പേര് പോലും പറയാൻ അറിയാത്ത ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിച്ചിട്ട് എത്താത്തതായ രോഗങ്ങൾക്കെല്ലാം ബുദ്ധിയുടെ കാരണങ്ങൾ എന്തെല്ലാം തിന്നലും അച്ഛനില്ലാതെ തിന്നലും കൊണ്ടാണ് എന്നത് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു ഇത് തിന്നതിന് ശേഷം അൽഹംദുലില്ലാഹ് അള്ളാഹ് സ്തുതി ചെയ്യുന്നു. എന്താണ് അവർക്ക് എന്താ തിന്നത്? ബിരിയാണി കഴിച്ചതാ? അല്ല, ബിരിയാണി എന്നല്ല ഇത്, ഇത് ചെറിയ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹു സ്തുതികീർത്തനം ചെയ്ത് പറയുകയാണ്. നരകത്തിൽ പോകുന്നവന്റെ കേടേ നമുക്ക് പാഠം പഠിപ്പിക്കാം. തിന്നാലും രോഗത്തിന് പാഠം, കുടിച്ചാലും രോഗത്തിന് പാഠം, നടന്നാലും രോഗത്തിന് പാഠം, ഉറങ്ങിയാലും രോഗത്തിന് പാഠം. അങ്ങനെയുള്ള നേതാവാണ് ഖലീഫ. അവരെന്ത് ചെയ്താലും നമുക്ക് പാഠമാണ്. അതാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പലവരും പറയാറുണ്ട് നമുക്ക് ഉത്തരം കിട്ടാറില്ല പ്രാർത്ഥിച്ചാൽ. എന്താ കാരണം? ഈ പള്ളയിൽ ഇത് ഹറാമ് കടന്നത് തന്നെയാണ്. സുഷമതയില്ലാതെ എന്തും തിന്നാമെന്നുള്ള തത്വമുണ്ടല്ലോ, അത് പാടുള്ളതല്ല. എന്തും തിന്നാൻ പറ്റില്ല നമ്മൾക്ക്. നമുക്ക് ഹലാലായിട്ട് മാത്രമേ തിന്നാൻ പറ്റുകയുള്ളൂ. അത് കുറച്ചമായിരുന്നാലും രോഗമില്ല, അതിൽ ബർക്കത്തുണ്ടായിരിക്കും. ഹലാലായി ക്ലിയറായി തട്ടിപ്പ് നടക്കാതെ അതടക്കാതെ അളക്കലും അളക്കത്തിലും തൂക്കത്തിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ വഞ്ചിക്കാതെ രൂപത്തിൽ നാം സമ്പാദിക്കുന്ന സമ്പാദ്യം അത് കുറച്ചമായിരുന്നാലും അതിന് ബർക്കത്തുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നബിമാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, أخبر يمد يده إلى السماء يقول يا رب يا رب ومأكله حرام حرام ومشربه حرام ومطعمه حرام ومشربه حرام ومنكسه حرام أنا يستجاب لا يسر يسر فاندى من المسيح ഒന്നിരിക്കലോ തലപ്പാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല പൊക്കിയതായ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടാൽ നല്ല നല്ല നമസ്കാരത്തിന്റെ ക്യാമ്പസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ നല്ല അടയാളങ്ങളൊക്കെ ഉള്ള എത്ര എത്ര മനുഷ്യന്മാരാണ്. തിന്നുന്ന കാര്യത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ പള്ള നടക്കണം, അങ്ങനെയുള്ള ലക്ഷ്യം. കുടിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവരും നോട്ടമില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ, വഞ്ചിച്ചിട്ടെ കഥ ഉറങ്ങട്ടെ കള്ളസത്യം ചെയ്യട്ടെ, അതൊന്നും പ്രശ്നമില്ല. തിന്നണം, മക്കളും തിന്നണം, ഞാനും തിന്നണം, സമ്പാദിക്കണം. അങ്ങനെയുള്ള തത്വത്തിൽ ജീവിക്കുന്ന എത്ര എത്ര വ്യക്തി എത്ര വ്യക്തിയാണ്. എപ്പോഴും അവൻ കൈവീട്ടിട്ട് എത്രയോ പ്രാർത്ഥിക്കാറുണ്ട്, അവൻ പറയാറുണ്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അവന്റെ പള്ളയിൽ കടന്നതും അവൻ കുടിച്ചതും അവൻ താമസിക്കുന്നതും അവൻ തിന്നതും അവൻ കുടിച്ചതും ഹറാമായത് കൊണ്ട് തന്നെ പന്നായിട്ടാവുക. എങ്ങനെയാണ് അവന്റെ ഉത്തരം ലഭിക്കപ്പെടുക? എങ്ങനെയാണ് അള്ളാഹു അവന്റെ ഉത്തരം നൽകുക എന്ന് റസൂൽ ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമുക്ക് മറുപടികൾ കിട്ടാനുള്ളതായ മഹാ ഏറ്റവും വലിയ മാർഗം അതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പാനീയവും ഭക്ഷണവും ഹലാലാവുന്ന കാര്യത്തിൽ. അവരുടെ ജീവിതം മുഴുവൻ മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടനിട്ട് അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് കവി പാടുന്നു, നിങ്ങൾ ഈ രൂപത്തിലുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം വരുന്ന ഖലീഫമാർക്കൊക്കെ വിഷമമായി പോയി. നിങ്ങളെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. സാധിച്ചോ? ഇല്ല. അവരെ പോലോ മനുഷ്യരെ ലോകം കണ്ടിട്ടില്ല. അതേപോലെയുള്ള രക്ഷിച്ചിട്ട് അതിനുശേഷം ലോകം കണ്ടിട്ടില്ല. അത് നാം വിശ്വസിക്കൽ നിർബന്ധവുമാണ്. ഷിയാക്കളുടെ സിദ്ധാന്തത്തിൽ കടക വിരുദ്ധമായ വിശ്വാസവും അതാണ്. ഏത് ലോകം കണ്ട വ്യക്തിത്വത്തിൽ നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തിത്വം ആരാണ്? അബൂബക്കർ സിദ്ദീഖ് അത് കഴിഞ്ഞാലാണ്, ഉമർ ഖത്താബ് അത് കഴിഞ്ഞാലാണ്, ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അതെ, അലി ഇബ്നു അബീ താലിബിന്റെ ചരിത്രത്തെക്കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബുൽ തഹ്ലീൽ വരെയും അവരുടെ ഇസ്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിൽ അദ്ദേഹത്തിനെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന്. അത് ശരി തന്നെയാണ്. കാരണം അലി ജീവിച്ച കാലത്തിൽ ആരില്ല? ഉസ്മാൻ ഇല്ല, അലി ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ അർത്ഥമെന്തല്ല, നാം അലിവിനെ മറ്റവരെക്കാളും മുൻപിക്കുന്നു എന്നല്ല. നമ്മുടെ സാധാരണ ഇപ്പൊ നമ്മളൊരു കാലത്തും ത്യാഗീശം കിടക്കാനുള്ള ചാൻസ് നാം പഴുതു കൊടുത്തു കളയരുത്. ത്യാഗീശം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കേണ്ടാത്തവര് ബഹുമാനിക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവര് ബഹുമാനത്തിൽ ഊടുകഴിഞ്ഞ് ബഹുമാനിക്കുക, അതിനെ വിട്ടു നടന്ന് ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിച്ചതുകൊണ്ട് ക്രിയാക്കൾ ക്രിയാക്കളായി. അതുപോലെ നാമം നമ്മുടെ നേതാക്കളെ അതിനു വിട്ടു നടന്ന് ബഹുമാനിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പൂജ നടത്തി അവർക്ക് നേർച്ച നടത്തി അവരെ ദൈവത്തിന് കൊടുക്കുന്ന അള്ളാഹു കൊടുക്കുന്നതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മുടെ നേതാവാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ദൈവമാണെന്ന രൂപത്തിൽ തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനത്തിൽ നാം ചെയ്തു കൂട്ടിയാൽ ആ നാം ക്രിയാക്കൾ തന്നെയാണ്. ക്രിയാക്കളെക്കാളും ഒരു വടി മുന്നിലല്ലാതെ ദേശങ്ങൾ നമ്മെ കുറിച്ച് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് കേരളത്തിൽ ഈ തമിഴ് ക്രിയാക്കളില്ലെങ്കിലും എന്ന്. പല കാര്യങ്ങളും അമറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാറുണ്ടെങ്കിലും ഞാൻ പലതും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് പോയത്. ഇന്ന് തീർക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ തീർന്ന രൂപം കാണുന്നില്ല. ബഹുമാനപ്പെട്ട അമറുള്ള ഭർത്താവ് റസൂലുള്ളാഹി തആലയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അമറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമറിനെ കുറിച്ച് വാല്യങ്ങൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വാല്യമല്ല, വാല്യങ്ങൾ രചിച്ചിട്ടുണ്ട് അമറിന്റെ ഹിസ്റ്ററിയെ കുറിച്ച്. അതുകൊണ്ട് ഒരു ക്ലാസ് രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അവരുടെ ഹിസ്റ്ററിയെങ്കിലും കുറിച്ച് കാണുന്നതായ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള പാഠങ്ങളെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇതിന് റസൂലുള്ളാഹി തആലയെന്ന് പറഞ്ഞിരുന്നു, നൂറ് തരം മസ്കരയിൽ ഞാൻ ഉമറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്റെ അഭിപ്രായത്തിന് സൂരിതമായ അഭിപ്രായം ഒമറു കാണാറുണ്ടായിരുന്നു. നൂറിൽ കണക്കിൽ മസ്കലകൾ ആരാണ് അബ്ദുറഹ്മാൻ മറന്നുപോരുത്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ അഥവാ രാത്രി വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ക്ലാസ്സിൽ എല്ലാ മാസത്തിന്റെയും അവസാനത്തിൽ ചോദ്യോത്തരം ഉണ്ടാവും. എന്താണ് ചോദ്യോത്തരം? ഒരു മാസത്തിന്റെ അതിൽ ക്ലാസ്സുകൾക്കുള്ളിൽ കൂടി പറഞ്ഞതായ പ്രധാന പോയിന്റുകളോ അല്ലെങ്കിൽ പേരുകളോ ചോദിക്കും. അതിന് മൂന്ന് ചോദ്യത്തിന് മറുപടി ഒന്നിച്ച് പറയുന്ന വ്യക്തിക്ക് സമ്മാനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്ന പേരുകൾ ചോദ്യങ്ങളൊക്കെ ഓർമ്മ നല്ലതാണ്. ആ ക്ലാസ്സിൽ വരുന്നതായ ആൾക്കാർ പ്രത്യേകിച്ചും അതേപോലെ ചില സുഹൃത്തുക്കളെ ചോദിച്ച ചോദ്യത്തിന് ആ ക്ലാസ്സിൽ മറുപടി വരാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഒഴിഞ്ഞു വന്നിരുന്നു. പക്ഷേ ആ ചോദിച്ചവരെ അന്ന് ഇന്നലെ രാത്രി കാണാത്തതുകൊണ്ട് ഞാൻ മറുപടി നൽകിയിട്ടില്ല. ചോദിച്ചവർ ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ആ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ മറുപടി കൊടുക്കുകയും ചെയ്യാം. എന്നാൽ വല്ല ഈക്കാത്തിന് അറബിൽ പറയുക എന്ന് പറഞ്ഞാല് അലർജി അല്ലെ, അലർജി ഉണ്ടായോ ഉമറിന്റെയും അബ്ദുല്ലാഹി മസ്ഊദിന്റെ ഇടയിൽ? ഉണ്ടായില്ല. ചർച്ച ഉണ്ടായതുകൊണ്ട് ഇല്ല. നൂറുകണക്കിൽ മസ്ഊദ് ഞാനും അവരുമായിട്ട് ഖിലാഫുണ്ടായിരുന്ന, എന്നിട്ട് ഞാൻ കാണാത്ത അഭിപ്രായമാണ് ഉമർ കണ്ടിരുന്നത്, എന്നിട്ട് ഞങ്ങളിൽ യാതൊരു ഇഷ്ടാക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു ആ ബഹുമാനപ്പെട്ട ചെറിയ സഹാബിയായ ഉമറിനെ കേട്ടിട്ട് ചെറിയ സഹാബിയായ അബ്ദുല്ലാഹി മസ്ഊദ് എപ്പോൾ അവരുടെ സദസ്സിലേക്ക് കടന്നു വന്നാൽ നിറഞ്ഞ എല്ലിന്റെ ഉടമ വന്നു എന്ന് പറയാറുണ്ടായിരുന്നു. പുഞ്ചിരി തോന്നിയിട്ട് നിറഞ്ഞ എൽമിന്റെ ഉടമ മുതിർന്നുണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആരെ കുറിച്ച്? അബ്ദുല്ലാഹി മസ്ഊദിനെ കുറിച്ച്. നൂറുകണക്കിൽ മക്കളെ ചർച്ച ചെയ്തിട്ട് അവരുടെ ഒരു വൈരാഗ്യം ഉണ്ടായില്ല, റൂപ്പീസം ഉണ്ടായില്ല, രാജ്യത്തിൽ ഉണ്ടായില്ല, ചീത്ത പറയലുണ്ടായില്ല. ആ ഇതൊക്കെ വളരെ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? ഉമ്മത്തിന്റെ സത്യം തന്നെ ഹക്കിലേക്ക് എത്തണമെന്നായിരുന്നു, സത്യസന്ധരായിട്ട് ജീവിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ചർച്ചാവിശ്യം അവരുടെ ഇടയിൽ വന്നാലും ഓർജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് നാം വിശേഷിപ്പിക്കുന്നതായ ആ സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് കടക വിരുദ്ധമായ വല്ല തത്വവും വന്നാൽ മാത്രമേ അവർ ഭിന്നിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം പറയായ പ്രശ്നങ്ങളിൽ ഭിന്നിക്കുക എന്നത് അവരുടെ ഇടയിൽ ില്ല. അത് മുസ്ലിം പണ്ഡിതന്മാർ എല്ലാ ഗ്രൂപ്പിന്റെ ഉടമകളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങളോട്, അങ്ങനെയുള്ള പണ്ഡിതന്മാരോട്, എല്ലാ ഇടത്തിന്റെയും എല്ലാ ഗ്രൂപ്പത്തിന്റെയും ഗ്രൂപ്പ് ഇഷ്ടത്തിന്റെ ഉടമകളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരുമോനും മറ്റൊരുമോനുമായിട്ട് എന്റെ അടിയിൽ ചർച്ചയുണ്ടെങ്കിൽ നീ ചർച്ച ചെയ്തത് ഒരു വിഷയത്തിലാണല്ലോ, പക്ഷേ വേറെ നൂറ് വിഷയത്തിൽ നീ അവരുമായിട്ട് ഏകീകരണത്തിലല്ലേ? അപ്പോൾ നൂറ് വിഷയത്തിൽ ഏകീകരിച്ചിട്ട് ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ ആ ഏകീകരിക്കുന്ന പറയുന്ന നൂറ് വിഷയം എന്തുകൊണ്ട് നിന്നെ നിന്നും സമ്മതം എഴുതിയിരിക്കാൻ സഹായിക്കില്ല? ഈ ഭിന്നിക്കാൻ കാരണമായ ഒരു വിഷയം കൊണ്ട് മാത്രം നീ എന്തുകൊണ്ട് അദ്ദേഹവുമായി ഗ്രൂപ്പീതമുണ്ടാക്കാൻ കാരണമായി തീർന്നു? നിന്നെ പ്രേരിപ്പിച്ചു ആ നൂറ് വിഷയത്തിലേക്ക് നീ നോക്കിക്കൂടെ? നിങ്ങൾ അത് ഏകീകരിച്ചവരാണല്ലോ. ഈ ഭിന്നിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം നീന്തി നോക്കുന്നു. ഞാൻ പറയുന്നത് പറയും വിഷയങ്ങൾ മാത്രമാണ് എന്നല്ലാതെ ആ കാസിയായ വിഷയമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിംസായി പോവുക, മുസ്ലിമാവുക, ഹിയയാവുക, സുന്നിയാവുക, ഹവാരിയാവുക, സുന്നിയാവുക, മഅ്തസിലിയാവുക, സുന്നിയാവുക എന്നീ ശരക്കകക്ഷികൾ ഹാദിയാനിയാവുക, മുസ്ലിമാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ അവിടെ അമുസ്ലിം അമുസ്ലിം തന്നെയാണ്, അസത്യത്തിന്റെ ഉടമ അസത്യത്തിന്റെ ഉടമ തന്നെയാണ്, സത്യത്തിന്റെ ഉടമ സത്യത്തിന്റെ ഉടമ തന്നെയാണ്. അവിടെ പിന്നെ എന്തില്ല? അതിലില്ലാത്ത കേസായിട്ട് മനസ്സിലാക്കേണ്ടതായ ഇത്തരം തത്വങ്ങളെ അവിടെ കണ്ടാക്കാൻ പറയലോ, അല്ലെങ്കിൽ അവരുമായി ശ്രമിച്ച് ഭക്ഷണം കഴിക്കലോ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആചാര്യങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിക ശത്രുക്കളുടെ മുമ്പിൽ അള്ളാഹു അല്ലാത്ത വിശ്വാസികളുടെ വിലക്ക് അത് നമുക്ക് വിശ്വാസം എന്നല്ലാതെ യഥാർത്ഥ മഹിതികളുടെ ഇടയിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് മഹാത്മാക്കളെയും മൗലാക്കന്മാരെയും സായുധങ്ങളെയും ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ കഥനക്കഥകളെ പഠിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച് കൊണ്ടുവരുന്ന വിവാദത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ വല്ല ധർമ്മശാസ്ത്ര പക്ഷത്തിൽ ചർച്ച വന്നു പോയാൽ അതവരെ ഭിന്നിക്കാൻ കാരണമാക്കി തീർക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. ആ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ ഗ്രഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണശേഷം ബഹുമാനപ്പെട്ട ഉമറിന്റെ ശേഷം അബ്ദുല്ലാഹി മസ്ഊദ് ആണ് നിങ്ങൾക്കറിയാം ഖുർആന്റെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ പലരും പല സഹപാത്രം വന്നിട്ട് ഓടുകയാണ് ഖുർആൻ ഏഴ് സൈസ് ഓട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഏഴ് സൈസ് ഓട്ട് വന്നിട്ട് പല സൈസ് ഓട്ടുകളും മൂപ്പറുടെ മുമ്പിൽ നിന്നിട്ട് ഓടി കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ മറവ് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ഓട്ടിൽ നിന്നിട്ടാ വിളിച്ചത് എന്ന്. അങ്ങനെ പലരും പറയും, ഞാൻ ഇന്ന കാര്യം എന്ന് കേട്ടു, ഇന്ന കാര്യം എന്ന് കേട്ടു. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് പറയും, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓടേണ്ടത്, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓടേണ്ടത് പറയും. എന്നിട്ട് ആരെങ്കിലും ഉമറിന്റെ ഓട്ടാണ് ഞാനിപ്പോൾ ഓടിയതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഉമറിന്റെ ഓട്ടാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ഓടിക്കോ, ആ ഓട്ട് ക്യാമത്തു നാൾ വരെ ലോകം ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? കാരണം ഇസ്ലാമി ഹസ്നൻ ഹസീന, ഇസ്ലാമിന്റെ വല അദ്ദേഹം فلما توفي رضي الله تعالى عنه عمر بن الخطاب رضي الله تعالى عنه ഇവിടെ നിന്ന് ശഹീദായി പോയപ്പോൾ ദാലൽഹിബ്ൻ ആ കിടങ്ങിടാ വീഴ്ത്തപ്പെട്ടു പോയി. പിന്നെ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിക്കാൻ ആരംഭിച്ചു. ഇന്നുവരേക്കും ആ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടില്ല. റസൂൽ പറഞ്ഞതുപോലെ ഉമറിന്റെ മരണത്തോടുകൂടി അപകടത്തിന്റെ വാതിൽ തുറക്കപ്പെടും, പിന്നെ ക്യാമത്തിനാൾ വരെ അത് കൂട്ടപ്പെടുകയും ഇല്ല. റസൂൽ വാക്കുകൾ പറയുന്നു. അതേപോലെ തുറക്കപ്പെട്ടിരിക്കുകയാണ്, ഇതുവരെ അടക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അബ്ദുല്ലാഹി മസ്ഊദ് പറയുന്നു, ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആര് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഹാജിമായിട്ട് ജീവിക്കാനുള്ള ചാൻസ് എങ്കിലും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഉമറിന്റെ മജ്ലിസിൽ ഒരു ദിവസം ഇരിക്കുക എന്നതും ഒരു വർഷം അമൽ ചെയ്യുക എന്നതും ഞാൻ താരതമ്യേന തമ്മിൽ മുഖാർണത്ത് നോക്കുകയാണെങ്കിൽ ഉമറിന്റെ സദസ്സിൽ ഒരു ദിവസം ഇരിക്കലാണ് ഞാൻ പുണ്യം കാണാറുണ്ടായിരുന്നത്. കാരണം لو ان علم عمر في كفه وعلم الناس في كفه ورجحت كفه علم عمر رضي الله تعالى عنه لو മുസ്ലിങ്ങളുടെ علم ഒരു ക്ലാസ്സിന്റെ വെട്ടിൽ വെച്ചിട്ട് ഉമറിന്റെ علم അബൂബക്കറിനെ വെട്ടിൽ കേട്ടാണ് പറയുന്നത്. ഉമറിന്റെ علم മറ്റൊരു വെട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഉമറുള്ള ഖത്താബിന്റെ علمനാണ് മുൻതൂക്കം ഉണ്ടാവുക. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിൽ ഉഹദ് പർവ്വതം പോലെയാണെന്ന് വിശേഷിപ്പിച്ച് അബ്ദുല്ലാഹി മസ്ഊദാണ് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി വിജ്ഞാനത്തിൽ ആരായിരുന്നു ഉമറെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി പല ചില്ലറ കാര്യങ്ങൾ മാത്രം ചേച്ചിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ചില ചില്ലറ കാര്യങ്ങൾ മാത്രം ഭർത്താവിന്റെ ചേച്ചിക്കുന്നുണ്ട്. അതുകൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്ന് എന്ത് ചെയ്യാം?